12. വഴിവിളക്കുകൾ ഉറപ്പിച്ച കമ്പിക്കാലുകൾ പച്ച നിറം പൂണ്ട് തിളങ്ങുന്നു. നടക്കാവുകളിൽ ഇടവിട്ട് കറുപ്പും വെളുപ്പുമായ വീതിയേറിയ വരകൾ. തടാകത്തിൽ നിന്നാൽ ഉയരത്തിലുള്ള മലമ്പാതയിലൂടെ ചീനാ പീക്കിലേക്ക് കുതിക്കുന്ന സഞ്ചാരികളുടെ കുതിര കുളമ്പടികൾ തുടർച്ചയായി കേൾക്കാം. തണുത്ത മാസങ്ങളിൽ വിജനതയുടെ നിശ്ചലത കണ്ട് നിൽക്കാറുള്ള പടിഞ്ഞാറൻ തീരത്തെ കൽപ്പടവിൻ്റെ സമീപം നിന്ന് ആരോ ചൂണ്ടലിടുന്നു. പാതയിലൂടെ കടുത്ത വർണ്ണങ്ങളുള്ള രോമകുപ്പായങ്ങൾ അണിഞ്ഞ ഇണകൾ കൈകോർത്ത് നടന്നു പോകുന്നു. പുകയില മണവും പൊട്ടിച്ചിരിയും വായുവിൽ കൂത്തടിക്കുന്നു. പാതയ്ക്കും തടാകത്തിനും ഇടയ്ക്കൊരു പുൽത്തകിടിയുടെ ദ്വീപിൽ വിമല താറാവിൻ കൂട്ടങ്ങളെ നോക്കിക്കൊണ്ടു നിന്നു. കടന്നുപോയ തോണിയിലെ യാത്രക്കാരിലാരോ എറിഞ്ഞുകൊടുത്ത കടലമണികൾക്കു വേണ്ടി അവ കശപിച്ച കൂട്ടുന്നു. കരയ്ക്കടുത്തൂടെ കടന്നുപോയ ഒരു ബോട്ടിൽ നിന്ന് ഉറക്കെ ആരോ വിളിച്ചു പറഞ്ഞു, നമസ്തേ മേം സാബ്. ബുദ്ധുവിൻ്റെ മഞ്ഞപ്പല്ലുകൾ തിളങ്ങുന്നു. കാതിൽ വലിയ വളയിട്ട ഒരു പെൺകുട്ടിയും രണ്ട് ചെറുപ്പക്കാരുമാണ് അവൻ്റെ സഞ്ചാരികൾ. അവർ തിരിഞ്ഞു നോക്കി. സീസൺ ആയ മേം സാബ്. മേഫ്ലവർ കടന്നുപോയ വഴി ഒരു വാൽ നക്ഷത്രം പോലെ നീണ്ടു കിടക്കുന്നു. കഴുത്തിൽ ക്യാമറ തൂക്കിയിട്ട് കാലുറക്കീശകളിൽ കൈതിരുകി ചൂളം വിളിച്ചുകൊണ്ട് ഒരു കറുത്ത കഷണ്ടിക്കാരൻ തെല്ലകലത്തായി വന്നു നിന്നു. അയാളുടെ കണ്ണുകൾ ചൂണ്ടൽ കൊളുത്തുപോലെ ശരീരത്തിൽ തറയ്ക്കുന്നു. അവൾ തിരിഞ്ഞു നടന്നു, പാത മുറിച്ചു കടന്നു. പുൽപ്പരപ്പിന്റെ രണ്ട് ദീർഘവൃത്തങ്ങൾ ചുറ്റി കരിങ്കല്ല് വിരിച്ച ഒറ്റയടിപ്പാതയിലെത്തി മുകളിലേക്ക് നടന്നു. വളരെ കാലത്തിന് ശേഷം വീണ്ടും ഈ വഴിയെ പോവുകയാണ്. നഗരത്തിൽ സഞ്ചാരികൾ നിറയുമ്പോൾ ഈ വഴിയും പാറക്കെട്ടിൻ്റെ പരിസരവും ഒഴിഞ്ഞുകിടക്കും. ആളുകളുടെ കൗതുകം എത്ര വേഗത്തിലാണ് മാഞ്ഞു പോകുന്നത്! കൊക്കുരുമുന്ന ഇണക്കുരുവികളായിരുന്നു പണ്ട് ഈ വഴിയിലൂടെ നടന്നു പോയിരുന്നത്. കുന്നിൻ്റെ ഒരടുക്കിൽ നിന്ന് മറ്റൊരടുക്കിലേക്ക് തിരിയുന്നേടത്ത് എത്തിയപ്പോൾ നിന്നു. കയറ്റം കയറിയത് കാരണം കിതപ്പുണ്ടായിരുന്നു. അവിടെയാണ് അമ്പലം. ചുറ്റും ആക്രമിച്ചു കയറിയ പൊന്തക്കാടുകൾക്കിടയിൽ അമ്പലം പാതിയും മറഞ്ഞു പോയിരിക്കുന്നു. ഇരുമ്പഴിയിൽ തൂക്കിയിട്ട നാക്കറ്റ കുടമണിക്ക് കീഴിലിരുന്ന് വൃദ്ധനായ പൂജാരി ഹുക്ക വലിക്കുന്നു. പണ്ട് കടന്നു പോകുന്നവരെല്ലാം ദേവന് പണം കൊടുത്തിരുന്നു. പൂജാരി പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി മരിച്ച പെൺകുട്ടിയെ നിത്യവും ശപിക്കുന്നുണ്ടാവും. അമ്പലം ഉറങ്ങുന്നു, ദേവൻ ഉറങ്ങുന്നു. പിന്നിൽ നിന്ന് ആരോ ഉച്ചത്തിൽ കിതയ്ക്കുന്നത് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. സർദാർജി നെഞ്ചത്തമർത്തി പിടിച്ചു നിന്ന് കിതയ്ക്കുന്നു. വരണ്ട മുഖം ചോരക്കട്ട പോലെ തുടുത്തിട്ടുണ്ട്. പഴയ കുതിരയുടെ കാലം കഴിഞ്ഞുപോയി. ചിരിയും കിതപ്പും കലർന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു, മുകളിലേക്കാണോ ടീച്ചർജി? ഞാനും വരുന്നു, ഒന്ന് ശ്വാസം നേരെയാകട്ടെ. ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഏകാന്തതയുടെ ഈ നടപ്പാതയിൽ ആരും കൂടെയുണ്ടാവുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. എങ്കിലും ഒന്നും പറഞ്ഞില്ല. അവൾ നടന്നപ്പോൾ അയാളും പുറകെയുണ്ടായിരുന്നു. പൊന്തക്കാടുകൾക്കിടയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം തോന്നിക്കുന്ന ഒരു മരം ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ആ മരം കണ്ടോ ടീച്ചർജി? പണ്ട് അതിൻ്റെ കടക്കൽ എത്ര പൂവാണ് വീണിരുന്നത്. അതിൻ്റെ താഴത്തെ പൊത്തിൽ കൊല്ലത്തിലൊരിക്കൽ ഭഗവാന്റെ കഴുത്തിലെ സർപ്പം ദർശനം കൊടുക്കുമെന്നാണ് കഥ. കേട്ടിട്ടുണ്ടോ? അവൾ ഇല്ല എന്ന് തലയാട്ടി. ദേവനെ വേണ്ടാതായപ്പോൾ സർപ്പത്തിനെവിടെ സ്ഥാനം? പാറയുടെ സമീപമെത്തുന്നതുവരെ പിന്നെ അയാൾ സംസാരിച്ചില്ല. കിതപ്പോടെ മുക്കിയും മൂളിയും ഉയരം കയറുന്ന അയാളുടെ കണ്ണുകൾ ചുറ്റുപാടുകളിൽ മേഞ്ഞു നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. മുകളിലെത്തിയപ്പോൾ അയാൾ ആകെ വിയർപ്പിൽ മുങ്ങിപ്പോയിരുന്നു. ക്ഷമിക്കണം ടീച്ചർജി, ഞാനൊരിത്തിരി ഇരിക്കട്ടെ. അയാൾ ഒരിടത്തിരുന്നു. അവൾ താഴ്വരയിലേക്ക് നോക്കി. സുഖകരമായ കാറ്റത്ത് പിന്നിൽ വട്ടത്തിൽ ചുരുട്ടിവെച്ച മുടി അഴിഞ്ഞ് ചിതറിപ്പറക്കാൻ തുടങ്ങി. ഇരിക്കൂ ടീച്ചർജി. അടുത്തും അകലെയുമല്ലാത്ത നിലയിൽ ഒരു ഉയർന്ന കല്ലിൽ കാൽ തൂക്കിയിട്ടിരുന്നു. പിന്നിൽ കരിമ്പാറക്കൂട്ടം ആകാശത്തിലേക്ക് വികൃതമായ ഒരു ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്നു. അച്ഛൻ എത്ര പ്രായമുണ്ടായിരുന്നു ടീച്ചർജി? 58. അയാളൊന്ന് മൂളി. സഹതാപം അറിയിക്കുന്നില്ല. ആരോട് സഹതപിക്കാനാണ്? താഴ്വരയിലെ മരക്കുടലുകളുടെ ഇരുണ്ട നീലിമയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അവൾ ആ മനുഷ്യനെ നോക്കി. നരകയറിയ പരുക്കൻ താടി തടവി മന്ദഹസിച്ചിരിക്കുന്ന അയാളുടെ കണ്ണുകൾ തൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നി. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് അല്ലേ ടീച്ചർ? അവൾ വേദനയോടെ മന്ദഹസിച്ചു. ഞാൻ ആലോചിച്ചു നോക്കിയിട്ടില്ല. നേരാണ്, വേണമെങ്കിൽ കുറിച്ചു വെച്ചോളൂ. അജ്ഞാത ചിന്തകന്റെ വചനമായി വേണ്ടപ്പോൾ ഉദ്ധരിച്ചോളും. എന്നിട്ടയാൾ സ്വയം രസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. എഴുന്നേറ്റ് ഏണും കോണുമായ പാറക്കെട്ടിൻ്റെ ഭിത്തിക്ക് മുന്നിലൂടെ നടന്നുകൊണ്ട് അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞു, പേരുകൾ പലതും മാഞ്ഞു പോയിരിക്കുന്നു. കരിങ്കല്ലിലെ കുഴിഞ്ഞ അക്ഷരങ്ങൾ തടവിക്കൊണ്ട് അയാൾ പിറുപിറുത്തു, പണ്ട് പേർ കൊത്തിവയ്ക്കാത്തതത്ര നന്നായി. അവൾക്ക് കൗതുകം തോന്നി. എന്തേ, അവൾ കണ്ണുകൾ ഉയർത്തി. ഇപ്പോൾ അത് കണ്ട് നെടുവീർപ്പിടാതെ കഴിഞ്ഞല്ലോ. ടീച്ചർജി മുഷിയില്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ സന്ദർശനത്തിൻ്റെ സ്മാരകം. അവൾ മറുപടി പറഞ്ഞില്ല, നിലത്ത് ദൃഷ്ടികൾ ഉറപ്പിച്ച് ഇരുന്നു. അയാൾ വിഷയം മാറ്റാനെന്ന പോലെ സംസാരിച്ചു, ആത്മഹത്യയ്ക്ക് പറ്റിയ സ്ഥലങ്ങൾ എന്തിനാണ് മനുഷ്യർ പ്രേമത്തിൻ്റെ സങ്കേതങ്ങളായി തിരഞ്ഞെടുക്കുന്നത്? ജീവിതത്തിൻ്റെ വികാസം കാണുന്നിടത്ത് തന്നെ ആവട്ടെ പതനവും എന്നാവാം. മദരീഹട്ടിൽ പോയിട്ടുണ്ടോ? ആസാമിൽ. അവിടുന്ന് രണ്ട് നാഴിക ദൂരെ ശരിക്ക് ഇതുപോലെ ഒരു പാറക്കെട്ടിലുണ്ട്. എത്ര ജോഡികളാണ് അക്ഷരങ്ങളും അമ്പുകൊള്ളുന്ന ഹൃദയവും വരച്ചു വെച്ചിട്ടുള്ളതെന്നോ?
അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ തലയാട്ടി. സംസാരിക്കുന്നതിൽ അയാൾക്ക് ഒരാനന്ദമുണ്ടെന്ന് തോന്നി. അതിനടുത്ത് നല്ലൊരു ഡാറ്റ് ബംഗ്ലാവുണ്ട്. അവിടെ കിടന്നാൽ രാത്രിയിൽ ശരിക്കും കാടിൻ്റെ സംഗീതം കേൾക്കാം. ഉവ്വ്, കാടിന് സംഗീതമുണ്ട്. മഴയ്ക്കും കാറ്റിനും ഭാഷയ്ക്കും സംഗീതമുണ്ട്.
അയാൾ കിതച്ചുകൊണ്ട് നെഞ്ചിൽ ഇടതുകൈയുടെ ശോഷിച്ച വിരലുകൾ അമർത്തി സ്വരം കുറെ കൂടി താഴ്ത്തി പറഞ്ഞു, ഒരിക്കൽ കൂടി പോണമെന്നാണ് ആഗ്രഹം. രക്ഷിതാവ് സമ്മതിക്കുമോ? ആവോ, നല്ലത്. സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം വീണ്ടും നടന്നു നോക്കുകയാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അക്കൗണ്ടന്റ് വർഷാന്ത സ്റ്റോക്കെടുപ്പിന് നടക്കുന്ന ഭാവത്തിൽ. അയാൾ ചിരിക്കുമ്പോൾ വർഷങ്ങൾ അയാളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് പോലെ തോന്നി. ഒരു കൊച്ചുകുട്ടിയുടെ ആഹ്ലാദമാണ് അയാൾക്ക്. ടീച്ചർജി, എത്ര കാലമായി ഇവിടെ? 9 കൊല്ലം. ആദ്യം ഈ പാറയിൽ കയറാൻ വന്നപ്പോൾ തനിച്ചായിരുന്നില്ല അല്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. ഞാനും തനിച്ചായിരുന്നില്ല, പക്ഷേ അത് വളരെ വളരെ കൊല്ലം മുമ്പാണ്. അയാൾ തലകുനിച്ച് കണ്ണടച്ചിരുന്നു. അന്നെനിക്ക് 23 വയസ്സാണ്. ഒരാണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് അറിയാമോ? പഠിച്ചു വെച്ചോളൂ, 23. അയാൾക്കതിന് ഒരു വിശദീകരണവും ഉണ്ടായിരുന്നു. 25 ഒരു വഴിത്തിരിവാണ്, പാകതയെത്തിയ ഒരു യുവാവായെന്ന് സ്വയം തോന്നും. 24 അടുത്തെത്തിയ വഴിത്തിരിവിനെ തൊട്ട് മുമ്പിൽ കാണും. 18 നും 22 നും ഇടയ്ക്ക് കൗമാരത്തിൻ്റെ അംശങ്ങൾ പലതും ബാക്കി നിൽക്കും. 23. നിങ്ങളുടെ വംശത്തിന് 17 വിശേഷണം കൊടുത്ത വിദ്വാൻ നമ്മുടെ കാര്യം മറന്നുപോയി. നിമിഷങ്ങൾ വീണ്ടും നിശബ്ദതയുടെ നീർക്കയത്തിലേക്ക് താണുപോയി. എന്താണ് ടീച്ചർജി ഒന്നും പറയാത്തത്? എന്തു പറയാൻ? എന്തെങ്കിലും. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു. എന്നോട് മാത്രമേ ഞാൻ കൂടുതലായി സംസാരിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്തിനോടും സംസാരിക്കാം. പാറകളോട്, മരങ്ങളോട്, വിളക്ക് കാലുകളോട് സംസാരിക്കാൻ കഴിയുന്നത് ഒരനുഗ്രഹമാണ് ടീച്ചർജി. ശരിയല്ലേ? ശരിയായിരിക്കാം. കുന്നിൻ ചെരുവിൽ നിഴലുകൾക്ക് നീളം കൂടി. പാറയുടെ ചുവട്ടിലെ അഗാധതയിലേക്ക് മൂടൽ മഞ്ഞ് ഒരിളം നീലപ്പുതപ്പ് പോലെ ഒഴുകി വീണു. ഞാനൊന്ന് മുകളിൽ കയറി നോക്കട്ടെ, അവൾക്ക് വിലക്കണമെന്ന് തോന്നി. ദുർബലനായ ഈ മനുഷ്യൻ അതിൻ്റെ നെറുകയിൽ കയറി നോക്കുന്നത് സാഹസമാണ്. പക്ഷേ ഒന്നും പറഞ്ഞില്ല. നന്നേ പ്രയാസപ്പെട്ടാണ് അയാൾ കയറുന്നത്. തുളകൾ വീണ ഇലകളിൽ നിന്നും കാറ്റൊഴിയുന്നത് പോലെ ഒച്ചയോടെ ശ്വാസം വിടുന്നത് കേൾക്കാം. മുഖത്ത് ചോര ഇരച്ചു കയറുന്നതും നെറ്റിയിൽ ഈ തണുപ്പത്തും വിയർപ്പ് ഉരുണ്ടുകൂടുന്നതും കാണാം. കൂർത്ത മുകൾ തട്ടിൽ നിന്നുകൊണ്ട് അയാൾ കീഴോട്ട് നോക്കുന്നു. കാറ്റിൽ അയാളുടെ വണ്ണം കൂടിയ കാലുറകൾ പടപടയടിച്ചു. താൻ കാണെ ഒരു പഞ്ഞിത്തുണ്ട് പോലെ അയാൾ പാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. ടീച്ചർജി, കാറ്റിൻ്റെ പിറുപിറുപ്പിനെ ജയിക്കാൻ കുറച്ച് ഉച്ചത്തിൽ അയാൾ വിളിച്ചു ചോദിച്ചു, ടീച്ചർജി, മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? നോക്കൂ. മങ്ങിയ വെളിച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു കൈ ഉയർത്തി നിൽക്കുന്ന ആ മനുഷ്യനെ അവൾ ഭയപ്പാടോടെ നോക്കി. അയാളുടെ കാലടികളുടെ ചുറ്റും മരണം വാപിളർന്നു നിൽക്കുകയാണ്. ഇറങ്ങി വരൂ എന്ന് വിളിച്ചു നിലവിളി കൂട്ടാൻ തോന്നി. സ്വയം നിയന്ത്രിച്ചു. കയറാൻ സഹിച്ചതിലുമേറെ ക്ലേശിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി താഴത്തെത്തി. മടക്കയാത്രയിൽ അവർ സംസാരിച്ചില്ല. അവൾ അയാളുടെ രണ്ടടി പിറകിലായി സാവധാനം നടന്നു. അയാൾ ഉല്ലാസത്തോടെ ഒരു പഞ്ചാബി പ്രേമഗാനത്തിൻ്റെ വരി വീണ്ടും വീണ്ടും മൂളിക്കൊണ്ടിരുന്നു. ഗോൾഡൻ നൂക്കിൻ്റെ പടിക്കിലെത്തിയപ്പോൾ അയാൾ നിന്നു. അവളും, നന്ദി. എന്തിന്? നല്ല ഒരു സായാഹ്നം കൂടി കിട്ടിയതിന്. ടീച്ചർജിക്ക് നന്ദി. ഈശ്വരനും ലോകത്തിനും നന്ദി. നല്ല ഒരു സായാഹ്നം. ഈ സർദാർജി തന്നെ പരിഹസിക്കുകയാണോ? നാളെ വൈകുന്നേരം എന്താണ് പരിപാടി ടീച്ചർ ജി? ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഒരു വൈകുന്നേരം ഞാൻ കടം വാങ്ങട്ടെ. ഇന്ന് വീണ് കിട്ടിയതാണല്ലോ, നമുക്ക് ഒരു ബോട്ട് യാത്ര നടത്താം. അപരിചിതനായ ഈ മനുഷ്യൻ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണെന്ന് ബോധ്യമായി. അകന്നകന്ന് മാറ്റാൻ നോക്കുമ്പോൾ അയാൾ അടുത്തേക്ക് കയറിപ്പറ്റുന്നു. എല്ലാ വൈകുന്നേരവും ഞാൻ ആവശ്യപ്പെടുന്നില്ല ടീച്ചർ ജി, നാളെ മാത്രം നോക്കട്ടെ. ഞാൻ ബോർഡിംഗ് ഹൗസിന്റെ പടിക്കൽ വന്നു വിളിക്കാം. ശരിയെന്നോ വേണ്ടെന്നോ പറയാതെ അവൾ തന്റെ കമ്പിവേലിക്ക് നേരെ നടന്നു. ഒരു നിമിഷം പ്ലീസ്, നടത്തം പതുക്കെയാക്കി. മരിച്ചുപോയവരെ ഓർത്ത് ഉറക്കം കളയരുത്. ജീവിച്ചിരിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ ഭൂമിയിൽ. പോർട്ടിക്കോവിലെ ട്യൂബ്ലൈറ്റ് ശരിപ്പെടുത്തുകയായിരുന്നു അമർ സിംഗ്. നേരം ഒരുപാടായല്ലോ ബി ബി ജി. മലയിൽ സന്ധ്യയ്ക്ക് തനിയെ നടക്കരുത് ബി ബി ജി. പല്ലിളിക്കുകയും സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്ത ശേഷം ട്യൂബ് കത്താൻ തുടങ്ങി. സന്ധ്യയ്ക്കോ പാതിരായ്ക്കോ എപ്പോൾ വേണമെങ്കിലും തടാകത്തിന് ചുറ്റും നടന്നോളൂ, പേടിക്കാറില്ല. നൈനീദേവിയുടെ കാഴ്ചപ്പാടുള്ള സ്ഥലമാണല്ലോ മലയിലോ? പരിഹാസത്തോടെ ചോദിച്ചു. തമാശയല്ല ബി ബി ജി, ചന്ദൻ സിംഗിനെ കേട്ടിട്ടുണ്ടോ? വിമല താല്പര്യം കാണിച്ചില്ല. അമർ സിംഗ് ഒരു ചരിത്രം തുറക്കുകയായിരിക്കും. ഭയങ്കര പോക്കിരിയായിരുന്നു, രണ്ടു വാളാണ് അരയിൽ. ആ 10-40 കൊല്ലമായി കാണും. ഡാക് ബംഗ്ലാവിനപ്പുറത്തെ മൈതാനത്ത് രാമലീല കളിക്കുന്ന സമയം വിദ്വാൻ മസ്തായി വരുമ്പോൾ ബംഗ്ലാവിന്റെ പടിക്കൽ ഒരു ബൂർഖയുടെ പെണ്ണിരിക്കുന്നു. കോൻഹെ, ചന്ദൻ സിംഗിന്റെ പേര് കേട്ടാൽ നാടു വിറയ്ക്കും. പെണ്ണു മിണ്ടിയില്ല. അടുത്തു ചെന്ന് ബൂർഖ നീക്കിയപ്പോൾ ദാ പല്ലിങ്ങനെ, കണ്ണിത്ര. അമർ സിംഗ് വേണ്ട ആംഗ്യങ്ങൾ കാണിച്ചു. നാവ് ഒരു ഗജം നീളം, ഒറ്റ നിലവിളി. മൂന്നാം ദിവസം വിദ്വാൻ മരിച്ചു. കടുവയുമായി മൽപ്പിടുത്തം നടത്തിയ അവന്റെ മുത്തച്ഛന്റെ മരണത്തെപ്പറ്റിയും ഇതേ കഥയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം അമർ സിംഗ് മറന്നുപോയിരിക്കുന്നു. മുറിയിൽ സർദാർജിക്ക് കൊടുത്ത പുസ്തകങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. മുകളിൽ ഇംഗ്ലീഷിൽ ഒരു കുറിപ്പും, നന്ദി, സാത്താനെയും മാലാഖയെയും മാത്രമേ ഇതിൽ കണ്ടുള്ളൂ. മനുഷ്യരുടെ കഥകൾ വല്ലതും നിങ്ങളുടെ ശേഖരത്തിലുണ്ടോ? ആ മനുഷ്യന്റെ രൂപവുമായി തീരെ പൊരുത്തപ്പെടാത്ത സുന്ദരമായ കൈപ്പട. അയാൾ ഒരു വിചിത്ര ജീവിയാണ്. കുറേ സമയം ഒന്നിച്ചുണ്ടായിരുന്നു, പലതും സംസാരിച്ചു. പക്ഷേ പരിചയത്തിന്റെ അതിർവരമ്പുകൾ ഇപ്പോഴും ബാക്കി കിടക്കുന്നു. അയാളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ചോദിച്ചതുമില്ല. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. അജ്ഞാതനാമാവ് മരണം. വെള്ള തുണി കൊണ്ട് മൂടിയ ശരീരം, എല്ലുന്തിയ വിളർത്ത മുഖം, അടഞ്ഞ കണ്ണുകൾ. മലമ്പാതയിലെ തുടർച്ചയായ കുളമ്പടികൾ ഒറ്റപ്പെട്ടും നേർത്തും നിശബ്ദമായി. നടുമുറ്റത്തെ ഉയർന്ന വിളക്ക് കാലിന്റെ ചുറ്റും ഒരു കാട്ടുപക്ഷി ചിറകടിച്ച് പാറി നടന്ന് രാത്രിയുടെ നിഴലുകളിലേക്ക് ഊളിയിട്ട് പോയി. കിടക്കയിൽ കണ്ണടച്ചു കിടന്ന് നാമം ജപിക്കാൻ ശ്രമിച്ചു. ഭിത്തികളുടെ മരിച്ച ഹൃദയത്തിലൂടെ ഇക്താരയുടെ നനുത്ത സ്പന്ദനങ്ങൾ ഒഴുകി വരുന്നു.